2020 ഓഗസ്റ്റ് 5 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ഇലക്ട്രിക് ബസ് വേണ്ടിവരും. KSRTC MD ബിജു പ്രഭാകറുമായി കോവളം സതീഷ് കുമാർ നടത്തിയ അഭിമുഖം. KSRTCയുടെ കഷ്ടകാലം പണ്ടേ തുടങ്ങിയതാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ കോവിഡ് കൂടി എത്തിയത്. കോവിഡ് കോർപ്പറേഷനെ വല്ലാതെ ഉലച്ചു തുടങ്ങിയപ്പോഴാണ് തലപ്പത്ത് ബിജു പ്രഭാകറിനെ സർക്കാർ നിയോഗിക്കുന്നത്. നിലവിൽ സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി കൂടിയായ ബിജു പ്രഭാകറിന് അധിക ചുമതലയായാണ് MD സ്ഥാനം നൽകിയത്. KSRTC സാരഥിയായി 1.5 മാസം പിന്നിട്ട ബിജു പ്രഭാകറിന്റെ മനസ്സിൽ കോർപ്പറേഷന്റെ ഉന്നതിക്കായുള്ള നിരവധി പദ്ധതികളുണ്ട്. ടീം വർക്കിലൂടെയാണ് കോർപ്പറേഷനെ മുന്നോട്ടു കൊണ്ടുപോവുകയെന്ന് അദ്ദേഹം കേരളകൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഞാൻ ഏതു വകുപ്പിൽ ചെന്നാലും ഒരു ടീമിനെ കിട്ടും. ആ സ്ഥാപനം നന്നാകണമെന്നാഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവർ സമീപിക്കും. ലോട്ടറി വകുപ്പിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലും ഫുഡ് സേഫ്റ്റിയിലും NRHM കൃഷിവകുപ്പിലും നല്ല ടീമിനെ കിട്ടി. ഇവിടെയും 45 ദിവസം കൊണ്ട് നല്ല ടീമിനെ കിട്ടി. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ എന്റെ കയ്യിൽ മരുന്നുണ്ട്. ഒരു പാക്കേജ് തയ്യാറാക്കി വരികയാണ്. വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാം. രാജമാണിക്യവും ഹേമചന്ദ്രൻ സാറും തച്ചങ്കരി സാറുമൊക്കെ നിരവധി നല്ല കാര്യങ്ങൾ തുടങ്ങിവച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കണം. ചില കാര്യങ്ങളിൽ തൊഴിലാളി സംഘടനകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. ചോദ്യം: പൊതുവെ KSRTCക്ക് എന്നും കഷ്ടകാലമാണ്, അതിനൊപ്പം ഇപ്പോൾ കോവിഡും. ഈ പ്രതിസന്ധിയിൽ നിന്നൊരു മോചനം സാധ്യമാണോ? ബിജു പ്രഭാകറിന്റെ മറുപടി: കോവിഡ് കാരണം 24 ഡിപ്പോകൾ പൂട്ടിയിരിക്കുകയാണ്. സർക്കാർ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ സാധ്യമല്ല. വണ്ടികളെല്ലാം ഓടിക്കൊണ്ടിരുന്നപ്പോൾ മാസം 190 കോടി രൂപയാണ് കിട്ടിയിരുന്നത്. അതിൽ 125 കോടി രൂപ ഡീസലിന് പോകും. 28 കോടി രൂപ ബാങ്ക് കൺസോർഷ്യത്തിന് പോകും. 7 കോടി രൂപയുടെ സ്പെയർ പാർട്സും 3 കോടി രൂപയുടെ ഇൻഷുറൻസും വേണ്ടിവരും. 75 കോടി രൂപ വേണം സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ. ഇതുകൂടാതെ 6 കോടി രൂപ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകണം. 986 വണ്ടി കട്ടപ്പുറത്തിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. കുറച്ചുനാളായി ജീവനക്കാർക്ക് 64 കോടി രൂപ മാത്രമേ ശമ്പളമായി നൽകി വരുന്നുള്ളൂ. ബാക്കിയുള്ള റിക്കവറിയൊന്നും അടച്ചിരുന്നില്ല. നിരവധി പേരുടെ വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യം വന്നുചേർന്നു. അടയ്ക്കേണ്ടവയിൽ കുറച്ചു തുക അടച്ച് ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഇപ്പോൾ സർവീസ് കുറവാണ്. 200-ൽ താഴെ ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ശമ്പളത്തിന് മാത്രമേ സർക്കാർ സഹായം ലഭിക്കുന്നുള്ളൂ. സർക്കാർ സഹായം കൊണ്ട് ശമ്പളം വിതരണം ചെയ്ത് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്നതാണ് മുന്നിലുള്ള ചോദ്യം. സുശീൽ ഖന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചത് 2019. അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഡീസലിന്റെ വില കൂടുന്നത് പ്രശ്നമാണ്. സർക്കാർ ഇക്കൊല്ലം 100 കോടി രൂപ കൂടി തരും. അതിൽ 17 കോടി രൂപ കമ്പ്യൂട്ടർവൽക്കരണത്തിനാണ്. ചോദ്യം: ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കാൻ പദ്ധതിയുണ്ടോ? മറുപടി: കിഫ്ബിയിൽ നിന്ന് പണം ലഭ്യമാക്കിക്കൊണ്ട് കൂടുതൽ ഇലക്ട്രിക്കൽ ബസ്സുകൾ വാങ്ങുന്നതിന് സർക്കാരിന്റെ അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ തീരുമാനമായിട്ടില്ല. CNG ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളും വേണ്ടിവരും. ഡീസൽ ബസ്സിനെ അപേക്ഷിച്ച് ലാഭമാണ്. മറിച്ചുള്ള കണക്കുകൾ പൊള്ളയാണ്. കാലത്തിനനുസരിച്ച് മാറേണ്ടിവരും. ചോദ്യം: ചാർജ് വർധനവ് കൊണ്ട് KSRTCക്ക് നേട്ടമുണ്ടാകുമോ? മറുപടി: വരുമാന വർധനവ് ഉണ്ടാകും. പക്ഷേ ഡീസൽ വില കൂടുമ്പോൾ ചെലവ് വീണ്ടും കൂടും. ബസ് ചാർജിൽ ഓരോ തവണയും വർധനവുണ്ടാകുമ്പോഴും ബസ്സിനേക്കാൾ ലാഭം ബൈക്കിൽ പോകുന്നതാണെന്ന് കരുതി ബൈക്കിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടും. ഇപ്പോൾ കോവിഡ് കാലത്തും അത് സംഭവിക്കുന്നു. ചാർജ് വർധനവ് പ്രതിസന്ധിക്ക് പരിഹാരമാർഗമല്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിലെ ഗതാഗതത്തെ താരതമ്യം ചെയ്യാനാവില്ല. ഇരുചക്രവാഹനങ്ങളിലേക്ക് പോയ യാത്രക്കാരെ തിരിച്ചുകൊണ്ടുവരാനാണ് ബസ് ഓൺ ഡിമാൻഡ് എന്ന പദ്ധതി കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോഴാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ ആയത്. പാലക്കാട് നടപ്പിലാക്കിയപ്പോൾ വിജയമായിരുന്നു. ചോദ്യം: താൽക്കാലിക ജീവനക്കാരെ അവഗണിക്കുന്നതായും അവർക്ക് വേതനം നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ടല്ലോ? മറുപടി: ലോക്ഡൌണിന് ശേഷം 3 മാസം താൽക്കാലികക്കാർക്കും വേതനം നൽകാനാണ് സർക്കാർ ഉത്തരവുണ്ടായിരുന്നത്. അതനുസരിച്ച് അവർക്ക് വേതനം കൊടുത്തു. താൽക്കാലികക്കാരെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് സ്ഥിരം ജീവനക്കാർ വീട്ടിലിരിക്കുന്നത് ശരിയല്ല. 42 കോടി രൂപ പ്രതിമാസം നഷ്ടം സഹിച്ചാണ് കോർപ്പറേഷൻ പോകുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ചോദ്യം: പഴയ ബസ്സുകൾ ഷോപ്പുകളാക്കുന്ന പദ്ധതി വിജയിക്കുമോ? മറുപടി: അതിപ്പോൾ ക്ലിക്കായി കഴിഞ്ഞു. മിൽമയുമായി എഗ്രിമെന്റായി. തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലും ഓരോന്ന് വീതം. 2 ലക്ഷം വീതം ഡെപ്പോസിറ്റ്. 20,000 വാടക, 5 കൊല്ലം ഒരു ബസ് ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്താൽ 12 ലക്ഷം കിട്ടും. ആക്രി വിലയ്ക്ക് ബസ് വിറ്റാൽ 1.5 ലക്ഷമാണ് കിട്ടുന്നത്. എല്ലാ ജില്ലകളിലും ആരംഭിക്കും. മത്സ്യഫെഡ്, കുടുംബശ്രീ എന്നിവരും വാടകയ്ക്കെടുക്കാൻ കരാറായി. ചോദ്യം: എല്ലാ പരിഷ്കാരങ്ങളും ഇടിച്ചു നിൽക്കുന്നത് യൂണിയൻകാരുടെ എതിർപ്പിലാണ് എന്നൊരു പേരുദോഷം നേരത്തെയുണ്ട്. ഈ കുറച്ചുനാളുകൊണ്ട് എന്താണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കിയത്? മറുപടി: അവരെ കുറ്റം പറയാൻ കഴിയില്ല. 2012 മുതൽ അവർക്ക് ശമ്പള വർധനവ് ഇല്ല. 2016 മുതൽ അവരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൊടുത്തിട്ടില്ല. അവർ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള ലോൺ അടച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ല. അവർക്ക് കിടന്നുറങ്ങാൻ ശരിയായ സ്ഥലമില്ല. അവർക്ക് 4 കൊല്ലമായിട്ട് യൂണിഫോം കൊടുത്തിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അവർക്കുകൂടി അനുകൂലമായ പരിഷ്കാരങ്ങളാകും കൊണ്ടുവരിക. ബസ് വാങ്ങുന്നതിന് കിഫ്ബിയിൽ നിന്ന് പണം ലഭിക്കും. പക്ഷേ ഇതു സംബന്ധിച്ച കരാർ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സംഘടനകളുടെ അഭിപ്രായവും തേടും. അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകും.